ജാലിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഉത്തർപ്രദേശിലെ വാരാണസിയിലെ വീടിന്റെ പടികളിലേക്ക് കാശിനാഥന്റെ കൈപ്പിടിച്ച് ശേഖരൻ കയറി. മുൻവശത്തെ വാതിൽ മഹി തുറന്നുകൊടുത്തപ്പോൾ ശേഖരൻ ഓർമ്മകളായി വിറക്കിയൊന്ന് വിതുമ്പി. കാശിനാഥൻ അച്ഛനെയും ചേർത്ത് പിടിച്ച് അകത്തേക്ക് കയറി. അവരോടൊപ്പം ബാക്കിയുള്ളവരും കയറി.
നിന്റെ ലോകമായിരുന്നു ഈ വീട്. നിന്റെ കുഞ്ഞു സ്വരം എന്റെ കാതിൽ കേൾക്കുന്ന പോലെ തോന്നുക. നിനക്ക് കേൾക്കുന്നുണ്ടോ?
ശേഖരൻ പഴയ ഓർമ്മകൾ തന്നെ തങ്ങി നിൽക്കുകയാണെന്ന് അവന് മനസ്സിലായി.
അച്ഛാ, കരയാതെ. എങ്ങനെ കരയാതിരിക്കും കൊച്ചു? ഈ വീട്ടിൽ നിന്ന് പോയതിൽ പിന്നെ എന്റെ പൊന്നിനെ എനിക്ക് താനുവിളിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഈ വീടിന്റെ അകമാകം നിറഞ്ഞു നിൽക്കുന്ന നിന്റെ ഓർമ്മകളാണ് എനിക്ക് താനുവിളിക്കാൻ കഴിയാത്ത മകന്റെ ഓർമ്മകൾ. ഒരിക്കലും എനിക്കിനി അതൊന്നും തിരിച്ചു കിട്ടില്ല. എന്താ അച്ഛാ ഇത്? ഞാൻ കൂടെയില്ലേ?
കാശി അച്ഛനെ പൊതിഞ്ഞു പിടിച്ചു. തന്നേക്കാൾ വളർന്ന മകനെ ശേഖരൻ ഒരു നിമിഷം നോക്കി നിന്നു.
ഇനി ഒരിക്കലും എന്റെ അച്ഛന്റെ മിഴികൾ വേദനയാൽ നിറയരുത്. ഈ മിഴി നിറയുമ്പോ എന്നെ ചങ്ക് പെടയും. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. ശത്രുക്കളെല്ലാം ഇല്ലാതായി. ഇനി ഒരു ഉറുമ്പ് പോലും എന്റെ അച്ഛനെ നോവിക്കാൻ വരില്ല. നോവിക്കാൻ എന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം ഞാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് നല്ല കുട്ടിയായി ചിരിച്ചുല്ലസിച്ച് നടക്കണം എന്റെ അച്ഛൻ.
അങ്ങനെ ആവില്ല അച്ഛേ.
കാശി അച്ഛന്റെ കവിളിൽ മുത്തിക്കൊണ്ട് ചോദിച്ചു.
ആവാം എന്റെ കൊച്ചു പറയുന്ന പോലെ.
അവന്റെ നെറ്റിയിൽ ഉമ്മവെച്ചുകൊണ്ട് ശേഖരൻ പറഞ്ഞു.
അച്ഛനോട് മാത്രമല്ല എല്ലാവരോടാണ് പറയുന്നത്. ഇനി ആരും കഴിഞ്ഞുപോയ ദുഷിച്ച ദിനങ്ങളെപ്പറ്റി ചിന്തിക്കരുത്. ഇനി നമ്മുടെ എല്ലാം ഉള്ളിൽ വരാൻ പോകുന്ന നല്ല ദിനങ്ങളെപ്പറ്റിയുള്ള ചിന്തകൾ മാത്രം മതി.
ലക്ഷ്മിയെയും ജാനിയും ചേർത്ത് പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ കാശി പറഞ്ഞപ്പോൾ എല്ലാവരിലും ചെറു പുഞ്ചിരി വിടർന്നു. ശേഖരൻ കാശിക്ക് ബെഡ്റൂമിലെ ചുവരിൽ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചതൊക്കെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ആയിരുന്നു.
നോക്കിയ കാശി, നീ ആദ്യമായിട്ട് എന്നെ അച്ഛാന്ന് വിളിച്ചപ്പോ ലക്ഷ്മി എടുത്ത ഫോട്ടോയാണ്.
കാശി ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ ശേഖരൻ അവനെ വാരിയെടുക്കുന്ന ഫോട്ടോയാണ്.
ഇത് നിനക്ക് ഞാൻ 2 വയസ്സിൽ തന്ന കളിപ്പാട്ടാണ്. പന്ത് കയ്യിൽ തന്നപ്പോ അന്ന് ഒത്തിരി സന്തോഷിച്ചിരുന്നു. അയ്യോടാ എന്റെ കുട്ടി.
അയാൾ ഓരോ ചിത്രങ്ങളിലും വാത്സല്യത്തോട് തലോടുമ്പോൾ കാശി മനസ്സിലാക്കുകയായിരുന്നു അച്ഛൻ ഇന്നും കുഞ്ഞു കാശിയിൽ തന്നെ തങ്ങി നിൽക്കുകയാണെന്ന്. അവൻ അച്ഛനെ ചേർത്ത് പിടിച്ചു. അയാൾ കാണിച്ചിരുന്ന ഓർമ്മകളുടെ ചിത്രങ്ങളും കളിപ്പാട്ടങ്ങളും കുഞ്ഞുടുപ്പുകളും കണ്ട് നടന്നു. അവരുടെ കൂടെ ലക്ഷ്മിയും ജാനിയും ഉണ്ടായിരുന്നു. എല്ലാവരും വീടെല്ലാം നടന്ന് കാണാൻ തുടങ്ങി. വീടിന്റെ മുമ്പിലെ വിശാലമായ ഗാർഡനിൽ അപ്പൂവിന്റെ പിന്നിൽ നടക്കുകയായിരുന്നു ജാനി. മഞ്ഞ പൂക്കളുള്ള വള്ളികൾ പടർന്നു നിൽക്കുന്ന ഇരുമരങ്ങൾക്കരികിലൂടെ നടന്നു പോകുന്ന അവരുടെ വയറിലൂടെ ആരും ഇരുകരങ്ങൾ ചുറ്റിപ്പിടിച്ചു. ജാനി ഒച്ചയെടുക്കാൻ നിന്നതും കാശി അവളുമായി മരത്തിലെ വള്ളികളിലേക്ക് ചേർന്നു നിന്നു. അവനെ കണ്ടതും നാണത്താൽ അവളുടെ കവിളുകൾ രക്തമയമായി.
കാശിയേട്ടാ, വിടൂന്നേ, അപ്പു കാണും.
അപ്പുവോ? കണ്ടതന്നെ. കയ്യിലുള്ള ഓറഞ്ച് തീരാതാ ഉണ്ടാപ്പിനി ചുറ്റുള്ളൊന്നും കാണില്ല. അതുവരെ നമുക്കൊന്ന് പ്രേമിക്കാം. കുറേ ദിവസമായില്ലേ സമാധാനത്തോടെ ഒന്ന് ചുംബിച്ചിട്ട്.
കാശി അവളുടെ കാതിൽ പതിയെ ചുംബിച്ചു. മിഴികളടച്ച് ജാനിയൊന്ന് ശബ്ദിച്ചു. കാശി അവളിലേക്ക് ചേർന്ന് നിന്നപ്പോൾ വള്ളിപ്പടർപ്പുകൾക്കിടയിലേക്ക് അവർ അമർന്നുപോയി. കാശിയുടെ ചുണ്ടുകൾ കാതിൽ ചുംബനം നൽകുമ്പോൾ ജാനി മിഴികളടച്ച് അവന്റെ മുടിയിൽ വിരലുകൾ കൊണ്ട് നൃത്തമാടി. അവളുടെ മാതള നിറമുള്ള അധരങ്ങളെ പതിയെ കടിച്ചെടുത്തുകൊണ്ട് അവളുടെ ചുണ്ടിന്റെ സ്വാദ് അവൻ അറിഞ്ഞുകൊണ്ടിരുന്നു.
അപ്പു,
മാളൂട്ടിയും സിദ്ധുവും അങ്ങോട്ട് നടന്നു വന്നു.
എടാ ഉണ്ടാപ്രി, നിന്റെ കൂടെ ജാനി ചേച്ചി ഉണ്ടായിരുന്നല്ലോ.
ആ, എനിച്ചറിഞ്ഞൂടാ, ഇവിടെ എവിടെയോ നിന്നിരുന്നു.
അവൻ വീണ്ടും ഓറഞ്ച് കഴിക്കാൻ തുടങ്ങി.
ഈ ചേച്ചി ഇതെവിടെ പോയി?
മാളൂട്ടി സിദ്ധുവിന്റെ കൈപ്പിടിച്ച് മരത്തിനടുത്തേക്ക് ചെന്നപ്പോഴാണ് ജാനിയും കാശിയും ചുംബിക്കുന്നത് കണ്ടത്. സിദ്ധുവും മാളൂട്ടി അന്തം വിട്ട് നിന്നു. പിന്നെ വേഗം തിരിഞ്ഞിന്ന് അവിടെ നിന്ന് ഓടിപ്പോയി. കാശി ജാനിയുടെ ചുണ്ടിനെ തിരികെ നൽകി. അവളുടെ ചുണ്ടിലെ ചുവന്ന തുള്ളികളെ അവൻ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു. ജാനി അതിയായ നാണത്തോടെ അവന്റെ വിരിഞ്ഞ നെഞ്ചിലൊളിച്ചു. കാശി അവളെ വാരിപ്പുണർന്നു.
ജാനി,
എന്താ ഏട്ടാ?
നീ എന്നെ എത്രത്തോളം പ്രണയിക്കുന്നു?
അവന്റെ ചോദ്യം അവളുടെ മനസ്സിനെ പതർച്ചയോടൊന്നു ഉലച്ചു. എന്നാലും ജാനി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു.
എനിക്കറിയില്ല കാശിയേട്ട, ഏട്ടൻ എന്നെ പ്രണയിക്കുന്നതിന്റെ പാതി പോലും എനിക്ക് പ്രണയിച്ചെത്താനായിട്ടില്ല. എന്നാലും ഓരോ നിമിഷവും ഏട്ടന്റെ പ്രണയത്തെ ഞാൻ തിരിച്ച് പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു.
ജാനി നുണ പറയുന്നത് കേട്ട് കാശി അവളെ നോക്കി. അവളുടെ മുഖം പതിയെ കൈകളാൽ പൊതിഞ്ഞു.
ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയൂ?
എന്താ ഏട്ടാ?
നിന്റെ ഈ മിഴികളിൽ നോക്കി
നിന്റെ മോഹങ്ങൾ മനസ്സിലാക്കുന്നവനാണ് നിന്റെ തോഴൻ കാശി. ആ എന്നിൽ നിന്ന് ഒരു ദിവസം തള്ളിപ്പിരിഞ്ഞു പോയത് എന്തിനാ? കാശിയുടെ ചോദ്യം കൂരമ്പു പോലെ അവളിലേക്ക് തുളച്ചു കയറി. ജാനി അവനിൽ നിന്ന് പതർച്ച മറച്ചു പിടിച്ച് തിരിഞ്ഞു നിന്നു. പറ ജാനി, നീ എന്തിനാ എന്നിൽ നിന്ന് അകന്നുപോയത്?
ഒന്നുമില്ല കാശിയേട്ട, എനിക്കിപ്പോ അങ്ങനെ ചെയ്യാൻ തോന്നി. ജാനി അവന്റെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു.
കാശി അവൾ അടുത്തേക്ക് മെല്ലെ വലിച്ചു. അവന്റെ മിഴികളിൽ ദേഷ്യമല്ലായിരുന്നു, പകരം അക്ഷമയായിരുന്നു അവൾ കണ്ടത്.
പറ ജാനി, നീ എന്തിന് എന്റെ അരികിൽ നിന്ന് പോയി?
അവൻ തന്റെ ചുമലു കുലുക്കി ചോദിക്കുമ്പോൾ ജാനിയുടെ മിഴികളിൽ നിന്ന് നീർത്തുള്ളികൾ അവന്റെ നെഞ്ചിലേക്ക് വീണ് ചിന്നി ചിതറിക്കൊണ്ടിരുന്നു.
എന്നോടൊന്ന് ചോദിക്കല്ലേ കാശിയേട്ട, പ്ലീസ്.
അവൾ തൊഴുകയ്യാലെ കരഞ്ഞപ്പോൾ കാശി അവളുടെ ചുമലിൽ നിന്ന് കൈയെടുത്തു. അവൻ അവളെ നെഞ്ചിലേക്ക് പെട്ടെന്ന് ചേർത്ത് വെച്ചു.
നിന്റെ ഈ കവിളിലൊന്നും നുള്ളി നോവിച്ചിട്ടില്ലായിരുന്നു ഞാൻ. ഒരു ദിവസം എല്ലാം നീ ഉപേക്ഷിച്ച് പോയപ്പോ എനിക്കത് സഹിച്ചില്ല, വെറുത്തുപോയി. പിന്നെ പലപ്പോഴും നീ എന്നെ നോവിച്ചപ്പോ ഞാൻ നിന്നെ തള്ളിയിട്ടുണ്ട്.
പൊന്നുപോലെ കൊണ്ട് നടന്നല്ലടാ നിന്നെ.
എന്തിനാ നീ എന്റെ അരികിൽ നിന്ന് പോയത്?
നിന്നെ അടിച്ചു പറയിപ്പിക്കാൻ എനിക്ക് വയ്യ.
ഒന്നും നുള്ളി പോലും എന്റെ കുഞ്ഞിനെ ഇനി നോവിക്കില്ല, അതിനെനിക്ക് കഴിയുകയില്ല.
പറ ജാനിക്കുട്ടി,
എന്തിനാ എന്തിനു നീ എന്നെ വിട്ടു പോയേ?
അവൻ കേണുവിന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാനി പൊട്ടിക്കരയുകയായിരുന്നു. അവളുടെ ഉള്ളിലുള്ള പ്രണയം വീർപ്പുമുട്ടിച്ചുകൊണ്ടിരുന്നു.
കാശിയേട്ട, എന്നോടൊന്ന് ചോദിക്കല്ലോ പ്ലീസ്.
അവളെ ഏങ്ങലടിച്ച് കരയുമ്പോൾ കാശിയുടെ നെഞ്ചു പിടഞ്ഞു.
കരയണ്ട, കാശിയേട്ടനൊന്നും അറിയണ്ട, എന്റെ കുഞ്ഞു കരയാതെ.
അവളെ നെഞ്ചോട് ചേർത്തുകൊണ്ട് കാശി പറഞ്ഞു.
അയ്യേ, മതി കരഞ്ഞത്, കാശിയേട്ടൻ നീ ചോദിക്കില്ല കേട്ടോ. നല്ല കുട്ടിയല്ലേ എന്റെ ജാനി, കാശിയേട്ടൻ വെറുതെ ചോദിച്ചു പോയതാ, ഇനി ചോദിക്കില്ല കേട്ടോ.
അവളെയും ചേർത്ത് പിടിച്ച് അവൻ പൂന്തോട്ടത്തിലൂടെ നടന്നു. അവൻ മിഴികൾ തുടക്കും തോറും അവളുടെ മിഴികൾ നിറഞ്ഞുകൊണ്ടിരുന്നു. പരസ്പരം ഒന്നും മിണ്ടാതെ അവർ ഗാർഡനിൽ നടന്നു. കാശി അവളെ ഇരു കൈകളാൽ പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ആദ്യ അകത്തു നിന്ന് വെളിയിലേക്ക് വരികയായിരുന്നു.
ആഹാ, രണ്ടാളും പുറത്തുണ്ടായിരുന്നോ?
അകത്തേക്ക് വരുന്ന ജാനിയോടും കാശിയോടും ആദ്യ ചോദിച്ചു.
ജാനി, അകത്തേക്ക് ചെല്ല്.
കാശി പറഞ്ഞപ്പോൾ ആദ്യമൊന്ന് പോവാൻ മടിച്ചെങ്കിലും അവൾ തലയും താഴ്ത്തി അകത്തേക്ക് പോയി.
എന്തു പറ്റി അവൾക്ക്?
ആദി കാര്യമറിയാനായി അവനോട് ചോദിച്ചു. കാശി അവളോട് ചോദിച്ച കാര്യം അവനോട് പറഞ്ഞു.
ഇതിങ്ങനെ വിട്ടാൻ പറ്റില്ല കാശി, ഞാൻ അവളോട് പറയാം, ഇത്രയും ആയില്ലേ, ഇനി എന്തിനാണ് അവളെല്ലാം മറച്ചു വെക്കുന്നത്?
ആദി ഉള്ളിലുള്ളത് വ്യക്തമാക്കി.
കാശി അവനെ തടഞ്ഞു.
വേണ്ട ആദി, അവള് പറയില്ല, ഞാനിനി അവളോട് ചോദിക്കുകയില്ല. ഒന്നും അവൾ തുറന്നു പറയത്തില്ല, എനിക്ക് വേദനയുള്ളൊരു വിഷമമുണ്ട്.
പക്ഷേ ഞാൻ വേദനിച്ചാലും ഈ ഒരു കാര്യം ചോദിച്ച് ഇനി എന്റെ പെണ്ണിന്റെ മിഴികൾ ഞാൻ നിറക്കില്ല. അതുകൊണ്ട് ആരും ഇനി ഇതിനെപ്പറ്റി സംസാരിക്കണ്ട.
കാശി ആദ്യം അവനെ തോളിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. മിഴികൾ ചിമ്മി കാണിച്ചുകൊണ്ട് കാശി അകത്തേക്ക് പോയി. കാശി ജാനിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു.
ജാനി, എന്താടോ ഇത്? ഒന്ന് ഉഷാറായിക്കേ, ഞാനിനി അതിനെപ്പറ്റി ചോദിക്കില്ല, നീ ഇങ്ങനെ ചടച്ചിരിക്കാതെ.
കാശി അവളോടായി പറഞ്ഞു. ബെഡിൽ കമിഴ്ന്നു കിടന്ന അവൾ മുഖം തിരിച്ച് കാശിയെ നോക്കി.
ഒന്ന് ഉഷാറായിക്കേ, നല്ല കുട്ടിയല്ലേ.
കാശി അവളുടെ കവിളിൽ പിടിച്ചോട് ചോദിച്ചു. ജാനി ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് അവന്റെ മടിയിലേക്ക് കയറിയിരുന്നു. കാശി എന്തെന്ന മട്ടിൽ നോക്കിയപ്പോൾ ജാനി അവന്റെ നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന മുടികളിലേക്ക് പതിയെ ഊതി. കാശി അവളെ ചുറ്റിപ്പിടിച്ച് മിഴികൾ അടച്ചു. അവന്റെ കവിളിൽ പിടിച്ച് ജാനി നെറ്റിയിൽ ചുംബിച്ചു. കാശി മിഴികൾ തുറന്നപ്പോൾ ഒരു കൊഞ്ചനോടെ ജാനി അവന്റെ മുഖം കഴുത്തിലേക്ക് വെച്ചു. കാശി അവളുടെ കഴുത്തിൽ ചുണ്ടുകൾ ഉരസി തലകുടഞ്ഞ് ഇക്ലിയാക്കി കൊടുത്തപ്പോൾ ജാനി ഒരു സുഖത്തോടെ ചിണുങ്ങി. ഡോറിൽ അപ്പു മുട്ടി വിളിച്ചപ്പോൾ കാശിയും ജാനിയും പെട്ടെന്നകന്ന് പരസ്പരം ദയനീയമായി നോക്കി. കാശി നാവ് കടിച്ചു പറഞ്ഞപ്പോൾ ജാനി പൊട്ടിച്ചിരിച്ചു. അവർ പരസ്പരം ഒന്ന് നോക്കി മതി വരാത്ത പോലെ ഒന്നോടെ ഇറുകെ പുണർന്നു. ജാനി അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. അപ്പു ഡോറിൽ അമർത്തി അടിക്കാൻ തുടങ്ങിയപ്പോൾ കാശി മടിയിലിരിക്കുന്ന അവരുടെ മേലുള്ള കൈ അയച്ചു. ജാനി അവന്റെ മടിയിൽ നിന്നിറങ്ങി അവനെ തന്നെ വശ്യമായ ചിരിയോടെ നോക്കിക്കൊണ്ട് വാതിൽ തുറന്നു.
എന്താ അപ്പൂസേ?
ജാനി വാത്സല്യത്തോടെ ചോദിക്കുന്ന പോലും ശ്രദ്ധിക്കാതെ അവൻ ഓടിപ്പോയി ബെഡിലിരിക്കുന്ന കാശിയുടെ മടിയിലേക്ക് കയറിയിരുന്നു.
ഒന്നുമില്ല, ഞാൻ നിങ്ങളുടെ കൂടെ കളിക്കാൻ വന്നാ,
അവൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ കാശി ദയനീയതയോടെ അവളെ നോക്കി. ജാനി ചിരിച്ചുകൊണ്ട് അവർ കരികിലിരുന്നു. അപ്പു കാശിയുടെ അടുത്ത് കിടന്ന് കുസൃതി കാണിച്ച് കളിക്കുമ്പോൾ ജാനി മടിയിൽ കിടക്കുന്ന കാശിയുടെ മുടിയിൽ തലോടി കൊടുത്തുകൊണ്ടിരുന്നു. ജാനി പ്രണയം തുറന്നു പറയാത്തത് വാട്സാപ്പ് ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ടാവാൻ കാരണമായി. പുലർച്ചെ വാരാണസിയിലെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ മണിനാഥം ഒഴുകി. ലോകനാഥനായ ശിവന്റെ നഗരം. ഗംഗാതീരത്ത് ചന്ദ്രക്കല പോലെ വളഞ്ഞുകിടക്കുന്ന കാശി. വിശ്വാസികളും പ്രാർത്ഥനകളും നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷം. ഉയർന്നിരിക്കുന്ന കൂറ്റൻ ഗോപുരങ്ങൾ. ഗംഗയുടെ തീരത്ത് പരന്നുകിടക്കുന്ന വീതിയുള്ള പടിക്കെട്ടുകൾ. ആ പടികളിൽ വിശ്രമിക്കുന്ന തീർത്ഥാടകരും ദേശാടന കിളികളും. കാശിനാഥൻ തന്റെ അച്ഛന്റെയും അമ്മയുടെയും കൈപ്പിടിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. ശേഖരന്റെ കൈപ്പിടിച്ച് ജാനിയുമുണ്ട്. ബാക്കിയുള്ളവർ അവരുടെ കൂടെയുണ്ട്. കാശിയിൽ വരുന്നത് പാപങ്ങളിൽ നിന്ന് മോക്ഷം നേടാൻ മാത്രമല്ലെന്നും മനസ്സിന്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന വേദനകൾ ഇല്ലാതാക്കാനും ആ അന്തരീക്ഷത്തിനാവുമെന്ന് കാശിക്ക് തോന്നി. കാശിനാഥൻ ശ്രീകോവിലേക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന അച്ഛനെ നോക്കി നിന്നു. ദൈവം ശ്രീകോവിലല്ല, തന്റെ അരികിലാണുള്ളതെന്ന് അവന് തോന്നിപ്പോയി. കാശിനാഥന്റെ കൈപ്പിടിച്ച് അയാൾ പ്രാർത്ഥനകൾ ഉരുവിട്ട് നടന്നു. ആദ്യമായി തന്നെ കാണുന്ന പോലെ മകൻ നോക്കുന്ന കണ്ടപ്പോൾ ശേഖരനൊന്ന് നിന്നു.
അച്ഛന്റെ പൊന്നെന്താണ് അച്ഛൻ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ? എനിക്കെന്താ അച്ഛനെ കണ്ട് മതിയാവുന്നില്ല? കാലങ്ങളായി കൊതിച്ചതാ അച്ഛന്റെ കൈപ്പിടിച്ച് നടക്കാൻ. ആ സ്നേഹം കിട്ടുമ്പോൾ ഒരിറ്റ് കളയാൻ തോന്നുന്നില്ല, എപ്പോഴും കൂടെ ഇരിക്കാൻ തോന്നുക.
കാശിയുടെ വാക്കുകൾ കേട്ട് ശേഖരൻ മന്ദഹസിച്ചു.
ഹലോ, നമ്മളൊക്കെ ഇവിടെയുണ്ട്. ഇപ്പൊ ശേഖരൻ മാമക്കും പൊന്നിനും വലിയ ജാടയാ, നമ്മളെയൊന്നും വേണ്ട.
ജാനി കാശിയുടെ കൈത്തണ്ടിൽ കൈ ചുറ്റി കുശുമ്പ് നടിച്ചുകൊണ്ട് പറഞ്ഞു.
ആ, ഞങ്ങൾക്ക് അച്ഛനും മോനും ജാട തന്നെയാണ് അല്ലേ അച്ഛ?
കാശി അച്ഛനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു.
പിന്നെ അല്ലേ, എന്റെ കൊച്ചുവാ എനിക്കെല്ലാം.
ശേഖരൻ അവന്റെ കവിളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു.
കടവുളെ, ഇനി എനിക്ക് ചത്താലും വേണ്ടില്ല, കാത്തിരുന്നതാ ഈ നിമിഷം.
സത്യ കാശിയും അച്ഛനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു.
പെട്ടെന്ന് ചാവൂന്ന് പറഞ്ഞ് ഞങ്ങളെ സന്തോഷിപ്പിക്കല്ലേ സത്യപ്പാ.
അപ്പു കമന്റിട്ടതും അതൊരു കൂട്ടുചിരിയിലേക്ക് വഴിതെളിച്ചു. എല്ലാവരും ക്ഷേത്രത്തിന് വെളിയിലേക്ക് ഇറങ്ങി. ഗംഗയുടെ തീരത്തെ പടികളിൽ എല്ലാവരും ഇരുന്നു. എല്ലാവരും ഓരോന്ന് സംസാരിക്കുമ്പോൾ കാശി ജാനിയുടെ ഇടുപ്പിൽ കൈ ചുറ്റി അടുത്തേക്ക് ചേർത്തു.
അയ്യേ കാശിയേട്ടാ, വിടൂന്നേ, അവരാരും കണ്ട ചമ്മി പോവും.
തൊട്ടു താഴെ പടിക്കെട്ടുകളിൽ ഇരിക്കുന്ന വീട്ടുകാരെ നോക്കി ജാനി നാണത്തോടെ പറഞ്ഞൊപ്പിച്ചു. കാശിയും അവളും ഏറ്റവും പുറകിലാണ് ഇരുന്നിരുന്നത്. കാശി കണ്ണിറുക്കിക്കൊണ്ട് അവളെ നെഞ്ചോട് ചേർത്തിരുന്നു.
അമ്മയും അച്ഛൻ എന്ത് ഹാപ്പിയാണല്ലേ ജാനി.
കാശി ഗംഗയുടെ തീരത്ത് നിന്ന് ശേഖരം പറഞ്ഞ് തമാശ കേട്ട് പൊട്ടിച്ചിരിക്കുന്ന ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു.
അവരിപ്പോ സമാധാനമായിട്ട് ജീവിക്കുകയാണ് കാശിയേട്ട. പഴയ ശേഖരൻ ലക്ഷ്മിയുമായി സന്തോഷിക്കാൻ പോലും മറന്നുപോയ ജന്മങ്ങൾ അവരുടെ ചിരി കാണുമ്പോൾ എന്റെ മനസ്സ് നിറയോ കാശിയേട്ട.
എന്റെ മനസ്സ് നിറയുന്നു ജാനി.
കാശിയും ജാനിയും പരസ്പരം നോക്കി ചിരിച്ചു. ജാനി ക്ഷേത്രത്തിൽ നിന്ന് വഴിപാടുകൾ കഴിച്ചതിന്റെ പ്രസാദം ചെറിയ ടിന്നിൽ നിന്നെടുത്ത് കാശിയുടെ വായിലേക്ക് വെച്ചുകൊടുത്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്മി ശ്രദ്ധിച്ചു.
ശേഖരേട്ട, അങ്ങോട്ട് നോക്കിയേ, എന്റെ മനസ്സ് നിറയ അവരുടെ സ്നേഹം കാണുമ്പോൾ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പഴയ കാശിയും ഭാഗ്യ അടുത്ത് കാണും പോലെ. അവൾ കൂടെ ഉണ്ടാവുമ്പോൾ ഒരു മുട്ടുസൂചി പോലും എടുത്തേരാൻ എന്നെ വിളിക്കില്ലായിരുന്നു. അവൻ്റെ എല്ലാ കാര്യവും നോക്കാൻ അവൾ കൂടെ ഉണ്ടായിരുന്നു. അവൾ അകന്നു പോയിട്ട് അവൻ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് ഓരോന്ന് എടുത്തേരാൻ ആവശ്യപ്പെടുമ്പോൾ എൻ്റെയും അവൻ്റെയും മിഴികൾ ഒരുപോലെ നിറഞ്ഞിരുന്നു. എൻ്റെ മോൻ അവളില്ലാതെ പറ്റില്ലെന്ന് ആ കണ്ണീരിൽ നിനക്ക് മനസ്സിലായതായിരുന്നു.
ലക്ഷ്മി മിഴികൾ തുടച്ചുകൊണ്ട് പറഞ്ഞു.
ശരിയാണ് ലക്ഷ്മി, അവരെപ്പോലെ അവര് മാത്രമേ ഉള്ളൂ. അവളെ നോവിച്ച അവന് പൊള്ളും, തിരിച്ച് അവരെ നോവിച്ച അവൾക്കും പൊള്ളും. നീയൊന്ന് നോക്കി, ചൂടുള്ള പായസം ഊതി ഊതിയ അവര് അവൾ നൽകുന്നത്. ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്ന പോലെ തന്നെ അവനെ നോക്കിക്കോളും. എന്നും എന്റെ മക്കൾക്ക് ഇതുപോലെ കഴിയാൻ ആയുസ്സും ആരോഗ്യവും നൽകണേ പരമശിവാ.
ശേഖരൻ ക്ഷേത്രഗോപുരത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. സിദ്ധുവും മാളൂട്ടിയും അവരുടെ അടുത്തേക്ക് വന്നു. അല്പനേരം സംസാരിച്ചതിന് ശേഷം മാളൂട്ടിയും ജാനിയും ലക്ഷ്മിയുടെ അടുത്തേക്ക് പോയി. കാശിയും സിദ്ധുവും എഴുന്നേറ്റ് പടികളിലൂടെ നടന്നു.
ഇതെന്താണ് സിദ്ധു?
കാശി സിദ്ധുവിന്റെ തോളിൽ കൈയിട്ട് രണ്ട് ജോഡി ഇണക്കുരുവികളെ ചൂണ്ടി കാണിച്ചു കൊടുത്തു. ജോയും ശ്രീയും തേജയും ഋസിയും ഉദയസൂര്യനെ നോക്കി നിൽക്കുകയാണ്. അവർ നാലുപേരും അവരുടേതായ ലോകത്തായിരുന്നു. കാശിയും സിദ്ധുവും അവരെ ശല്യപ്പെടുത്താതെ തോളിൽ കൈയിട്ട് തിരക്കുള്ള വീതിയിലൂടെ നടന്നു.
കാശി, എന്താണ്?
സേവനപ്പ് ചുണ്ടോട് ചേർത്ത് വിളിച്ചതിന് ശേഷം കാശി ചോദിച്ചു.
അങ്ങോട്ട് നോക്കി, രണ്ട് സിംഗിൾ പ്രസംഗങ്ങൾ നടക്കുന്നു.
സിദ്ധു കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയ കാശി കണ്ടത് അവരെ പോലെ തോളിൽ കൈയിട്ട് തമാശ പറഞ്ഞു വരുന്ന സത്യയും സൂര്യയുമാണ്.
എന്തൊരു സാമ്യാണ് രണ്ടാളും! ഇവർ രണ്ടാളും എങ്ങനെയാണാവോ ഇവരുടെ ഭാര്യമാര് തിരിച്ചറിയാൻ?
സിദ്ധു വീണ്ടും പറഞ്ഞു.
അതിനൊക്കെ ഒരു വഴിയുണ്ട് മോനെ.
അതെന്താ വച്ചാ?
അതെന്റെ ഏഴത്തി അമ്മമാർക്ക് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കൂ.
പാറ മച്ച.
സിദ്ധു പറഞ്ഞപ്പോൾ കാശി പണ്ടിറന്ന സംഭവം പറഞ്ഞു കൊടുത്തു.
പിന്നെ രണ്ടാളും ഇരട്ടകളെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അടക്കുക, എന്താവും എന്തോ.
കാശി പറഞ്ഞു.
ആഹാ, അത് കലക്കും.
കാശി ചുണ്ടോട് ചേർത്ത് കുടിച്ച സെവനപ്പ് മേടിച്ചു കുടിച്ചുകൊണ്ട് സിദ്ധാർത്ഥം പറഞ്ഞു. ക്ഷേത്രത്തിൽ നിന്ന് അവർ നേരെ വീട്ടിലേക്ക് തിരിച്ചുപോയി. വൈകുന്നേരം കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഗംഗ ആരതിക്ക് പോകാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങാൻ തുടങ്ങി. സ്വർണ്ണ നിറമുള്ള ബോർഡുള്ള ചുവന്ന സാരി സ്വർണ്ണ നിറമുള്ള നൂലുകൾ കൊണ്ട് ഇടയിട്ട് മനോഹരമായ ചിത്രശലഭങ്ങളുടെ ചിത്രപ്പണികളുള്ള സാരിയാണ് ജാനി ഉടുത്തിരുന്നത്. കഴുത്തിൽ നാഥൻ ചാർത്തിയ താലിയും ചെറിയ പാലക്കാമാലയും മാത്രം.
കാതിൽ വെള്ളി നിറമുള്ള ജിമിക്കിയും കാശിനാഥന് ഇഷ്ടമുള്ള കിലുങ്ങുന്ന കുപ്പിവളകളും അണിഞ്ഞു. നെറ്റിയിൽ ചുവന്ന പുട്ടും ഒരു ചന്ദനക്കുറി മാത്രം. ഒരുങ്ങിയതിനു ശേഷം ജാനി കണ്ണാടിയിൽ ചെരിഞ്ഞ് തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. ഇനി എന്റെ പ്രാണനാഥന് വേണ്ടി എന്റെ സീമന്തരേഖ ചുവപ്പിക്കട്ടെ. അവൾ സിന്ദൂരച്ചെപ്പ് തുറക്കാൻ പോയതും കാശിനാഥന്റെ കൈകൾ പിന്നിലൂടെ വന്ന് അവളുടെ വയറിനെ പൊതിഞ്ഞു. ജാനിയുടെ ശ്വാസം ഒരു നിമിഷം ഉയർന്നപ്പോൾ കാശിയുടെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലെ മറുകിനെ പൊതിഞ്ഞു. രണ്ടുപേരുടെയും കൈകളിൽ സിന്ദൂരച്ചെപ്പ് പൊതിയപ്പെട്ടു. കാശിയുടെ ചുണ്ടുകൾ മറുകിൽ നിന്ന് മൂക്കുരസിപ്പോയി അവളുടെ കാതിൽ കടിച്ചു. ജാനി പാദങ്ങൾ മെല്ലെ ഉയർത്തിക്കൊണ്ട് അവന്റെ മുടിയിൽ അമർത്തി പിടിച്ചു. ജാനി, കാശി അവളുടെ കാതിൽ മന്ത്രിച്ചു. അവൾ അപ്പോഴും അവന്റെ ചുംബന ലഹരിയിൽ നിന്ന് മുക്തയായിരുന്നില്ല.
എന്റെ പെണ്ണേ,
അവൻ മൃദുവായി കാതിൽ മൂക്കുരസി മുരണ്ടപ്പോൾ ജാനി പാതയടഞ്ഞ മിഴികൾ പതിയെ അടച്ചു. അവളുടെ മിഴിയിൽ നിന്ന് നീർത്തുള്ളികൾ പൊടിഞ്ഞു. അവനുമേൽ ചുറ്റിയ കൈകൾ പതിയെ അയച്ചപ്പോൾ ജാനി മിഴികൾ ഇറുകെ ചിമ്മി അവന്റെ നെഞ്ചിലേക്ക് ഒളിച്ചു. എന്തിനാ എന്റെ പെണ്ണിന് ഇത്ര നാണം? കാശി അവളുടെ തുടുത്ത കവിൾ പൊതിഞ്ഞോട്ട് ചോദിച്ചു.
ഒന്നുമില്ല, ഇങ്ങനെ നോക്കില്ലേട്ടാ.
അവൾ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞപ്പോൾ കാശിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടന്നു. നാണം കൊണ്ട് അവളുടെ കവിളുകൾ ചുവന്നപ്പോൾ കാശി അവളെ ചേർത്ത് പിടിച്ച് ചെപ്പിൽ നിന്ന് സിന്ദൂരമെടുത്ത് അവളുടെ സീമന്തരേഖ ചുവപ്പിച്ചു. ടേബിളിലിരുന്ന മുല്ലപ്പൂ എടുത്ത് അവളുടെ മുടിയിൽ ചൂടിക്കൊടുത്തു. ജാനിയുടെ സാരിയുടെ അതേ നിറത്തിലുള്ള ചുവന്ന ഷർട്ടും കസവും മുണ്ടുമാണ് കാശി ധരിച്ചിരിക്കുന്നത്. കാശി അവളുടെ മിഴികളിലേക്ക് നോക്കി.
എന്റെ ആയുസ്സും നിന്റെ കൈകളിലാണ് ജാനി. അതെനിക്കായി ചുവക്കുന്ന ഈ സിന്ദൂരം മാത്രമായിട്ടല്ല, നിന്റെ ഈ കൈകളിൽ ഞാനെന്ന പുരുഷൻ അനുഭവിക്കുന്ന സ്നേഹവും കരുതലും വാത്സല്യവുമെല്ലാം എന്റെ ആയുസ്സിനെ ഓരോ ദിനവും വർദ്ധിപ്പിക്കും. നീ എന്തിനാ ജാനി എന്നിങ്ങനെ സ്നേഹിക്കുന്നേ?
ജാനി അവന്റെ കൈകൾ പൊതിഞ്ഞു പിടിച്ച് അവന്റെ മിഴികളിലേക്ക് നോക്കി പറയാൻ തുടങ്ങി. 8 വയസ്സുകാരനായ കാശിനാഥൻ 5 വയസ്സുകാരിയായിരുന്ന ഈ എന്നെ സ്വന്തം റൂമിൽ പൊന്നുപോലെ സംരക്ഷിച്ചു. ഒരു പെൺകുട്ടി ഏറ്റവും കൂടുതൽ ഒരാണിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്നേഹവും സംരക്ഷണവുമാണ്. അത് അച്ഛനായാലും സഹോദരനായാലും ഭർത്താവായാലും എനിക്കിതെല്ലാം എൻ്റെ കാശിയേട്ടനാണ്. ഒരച്ഛൻ്റെ സ്നേഹം, സഹോദരൻ്റെ സംരക്ഷണം, ഭർത്താവിൻ്റെ പിന്തുണ എല്ലാം എനിക്ക് നൽകുന്നുണ്ട്. ആരുമില്ലാത്ത ഈ ഗതിയില്ലാത്തവൾ നെഞ്ചോട് ചേർത്ത് 8 വയസ്സുകാരന് പകരം തരാൻ ഈ സ്നേഹം മാത്രമേയുള്ളൂ കാശിയേട്ട എൻ്റെ കയ്യിൽ.
ജാനി കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് വീണു.
ഏയ്, കരയാതെ ജാനി. എങ്ങനെ വീട്ടും കാശിയേട്ട, ഞാൻ ഈ കടം എത്ര സ്നേഹിച്ചാലും എനിക്ക് ആ സ്നേഹത്തിനെ മറികടക്കാനാവുക? ഈ ജന്മം എനിക്ക് ഏട്ടന്റെ സ്നേഹത്തെ മറികടക്കാനാവില്ല. കാശിയേട്ടന്റെ സ്നേഹം എത്ര കിട്ടിയാലും എനിക്ക് മതി വരുന്നില്ല. വീണ്ടും വീണ്ടും അടിമപ്പെട്ടു പോകുന്നു ഈ നെഞ്ചിലെ സ്നേഹത്തിനുള്ളിൽ. ഒരു നിമിഷം പോലും എന്നിൽ നിന്ന് അകന്നു പോവല്ലേട്ട,
അവളുടെ ഓരോ വാക്കും അവന്റെ നെഞ്ചിൽ പതിഞ്ഞു. നീ എന്റെ സ്നേഹത്തിന് മുമ്പിൽ എന്നെ മറികടന്നില്ലേ പെണ്ണെ?
എങ്ങനെ?
ജാനി മനസ്സിലാവാതെ ചോദിച്ചു. നിന്റെ പ്രണയം കൊണ്ട്.
കാശിയുടെ വാക്കുകൾ അവളുടെ കാതുകളിൽ കൂരമ്പ് പോലെ തറഞ്ഞു കയറി.
ജാനിക്കുട്ടി, എന്റെ പ്രണയത്തെ ഇപ്പോൾ നീ തിരിച്ച് പ്രണയിക്കുന്നില്ലട, ആ കാര്യം പറഞ്ഞത്.
അവളുടെ കണ്ണിൽ കണ്ട പതർച്ച ശമിപ്പിക്കാൻ വേണ്ടി കാശി അവളുടെ കവിളുകൾ കൈകളാൽ പൊതിഞ്ഞ് പരസ്പരം മെല്ലെ നെറ്റിമുട്ടിച്ചുകൊണ്ട് നുണ പറഞ്ഞു.
ജാനി, ഭ്രാന്താണ് പെണ്ണെ, നിന്നോടെനിക്ക് പ്രണയത്തിന്റെ ഭ്രാന്ത്.
അവനിഷ്ടമാണെന്ന് പറയാൻ അവളുടെ ചുണ്ടുകൾ ചലിച്ചെങ്കിലും വാക്കുകൾ പുറത്തേക്ക് വന്നില്ല.
കാശിയേട്ട,
കാശിയേട്ട, അവൾ പതിയെ വിളിച്ചു തുടങ്ങി.
എന്താണ് അത്? അത്
ജാനി വിക്കലോടെ പറയാൻ തുടങ്ങി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.